വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, അധ്യായം 5, തിരുവചനങ്ങൾ 21-22. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവരാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. സ്നേഹമുള്ളവരെ, 5 പ്രമാണത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലരുത് എന്ന പ്രമാണത്തിന് യേശു നൽകിയ പുതിയ ഭാഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കൊല്ലരുത് എന്നത് വളരെ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായ ഒരു കൽപ്പനയാണ്. അതിരുകൾ ലംഘിക്കാൻ പാടില്ലാത്ത, മറികടക്കാൻ പാടില്ലാത്ത ചില അതിരുകളാണ് യേശു പഴയ നിയമത്തിൽ കൊല്ലരുത് എന്ന പ്രമാണം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. പക്ഷേ ആ പ്രമാണത്തിൻ്റെ ആന്തരികതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് യേശു 3 പ്രത്യേക വാക്കുകൾ കൊണ്ട് അതിന് കൂടുതൽ ആഴം കൽപ്പിച്ചുകൊണ്ട്. ആദ്യത്തേത്, കോപിക്കരുത് എന്നാണ് പറയുക. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. എന്താണ് കോപിക്കുക എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കോപം കടന്നു വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, സിനഗോഗിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി, സാബത്ത് ദിവസം യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. കഫർനാമിലെ സിനഗോഗിൽ യേശു പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് കടന്നു വന്നപ്പോൾ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് സാബത്ത് ദിവസമായിരുന്നു. സാബത്തിൽ യേശു രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാനായിട്ട് സൂക്ഷ്മമായി യേശു നിരീക്ഷിച്ചു കൊണ്ടിരുന്ന നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവിടെ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു അവരോട് ചോദിക്കുന്നത്, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3:4 വാക്യവുമായിരുന്നു അത്. അവരുടെ നിശബ്ദതയിൽ ഉള്ള യേശുവിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു. ദുഃഖവും ക്രോധവും കോപത്തിൻ്റെ ഒരു പടി കൂടി കടന്ന പദമാണല്ലോ ക്രോധം എന്ന് പറയുക. തിന്മയ്ക്കെതിരെയുള്ള, അതും മനഃപൂർവ്വം വച്ചു പുലർത്തുന്ന തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ പ്രതികരണമായിട്ടാണ് ക്രോധത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശു ക്രോധത്തോടെ അവരോട് നോക്കി. യേശുവിൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ട്, ക്രോധവുമുണ്ട്. അപ്പോഴേ കോപം അതിൽ തന്നെ തെറ്റായ ഒരു ക്വാളിറ്റിയാണെന്ന് പറയാനാവുമോ? യേശു കോപിക്കുകയും കോപത്തോടെ ചുറ്റും നോക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് യേശു കോപിച്ചതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ചു. അവരുടെ നിസ്സംഗതയും ഹൃദയ കാഠിന്യവും, അതാണ് യേശുവിൻ്റെ ഉള്ളിൽ ദുഃഖവും ക്രോധവും കടന്നു വരാൻ കാരണമായത്. തളർന്നുപോയ കൈയുമായി നിൽക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ രക്ഷിക്കാനും അവന് സൗഖ്യം നൽകാനും ശക്തിയുള്ള യേശു അവിടെ നിൽക്കുന്നു. യേശുവിനവനെ സഹായിക്കാൻ സാധിക്കും, സുഖപ്പെടുത്താൻ സാധിക്കും. സുഖപ്പെടുത്തണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന്, സുഖപ്പെടുത്തുന്നത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് നിസ്സംഗതയാണോ മറുപടി? സുഖപ്പെടുത്തിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാടല്ല. യേശു സുഖപ്പെടുത്തുകയാണെങ്കിൽ അത് സാബത്ത് ലംഘനമായി യേശുവിനെതിരെ ആരോപിക്കാൻ ഒരു അവസരമായിത്തീരും. അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുക. ജീവൻ നശിപ്പിക്കുന്നതാണ് നിയമാനുസൃതം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാണ്. അഥവാ ജീവൻ രക്ഷിക്കുന്നത് നിയമാനുസൃതമാണെന്ന് പറഞ്ഞാൽ യേശു അയാളെ സുഖപ്പെടുത്തുന്നത് നിയമാനുസൃതമാകും. അപ്പോൾ യേശുവിനെതിരെ ആരോപണവുമായി ഉന്നയിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഇങ്ങനെ നന്മ ചെയ്യുകയുമില്ല, ചെയ്യാൻ അനുവദിക്കുകയുമില്ല. ആ ഒരവസ്ഥയിൽ യേശുവിൽ ഉയർന്നു വരുന്നത് ക്രോധമാണ്. ഇതേ ഒരു മനോഭാവം നമ്മൾ കാണും യേശു ജെറൂസലത്തെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. വിജാതിയരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒഴിച്ചിടേണ്ടിയിരുന്ന സ്ഥലം അവിടെ നിറയെ കന്നുകാലികളെ വിൽക്കുന്ന ചന്തയാക്കി മാറ്റിയപ്പോൾ, അവിടുത്തെ ചന്തയിൽ നടക്കുന്ന കച്ചവടം തികച്ചും അനീതി നിറഞ്ഞതായപ്പോൾ, നാണയമാറ്റക്കാരും പ്രാവ് വിൽപ്പനക്കാരും കാളക്കച്ചവടക്കാരും എല്ലാം പിടിച്ചുപറിക്കാരായൊരു സാഹചര്യത്തിൽ യേശു ക്രോധത്തോടെയാണ് ചാട്ടവാറെടുക്കുകയും അവിടെ കച്ചവടം ചെയ്തിരുന്നവരെ അടിച്ചു പുറത്താക്കുകയും ചെയ്യുക. അടിച്ചു എന്ന് സുവിശേഷന്മാർ പറയുന്നില്ല, പക്ഷേ ചാട്ടവാറെടുക്കുന്ന ഉദ്ദേശം അതാണല്ലോ. അവിടെയും പ്രകടമാകുന്നത് ക്രോധമുള്ള യേശുവാണ്. തിന്മയ്ക്കെതിരെ, അധാർമികയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന യേശുവിനെ നമ്മൾ കാണും. ആ യേശു ആണ് പറയുക, നിങ്ങൾ കോപിക്കരുത് എന്ന്. അപ്പോൾ എനിക്ക് കോപിക്കാം, നിങ്ങൾ കോപിക്കരുത് എന്നാണോ യേശു അർത്ഥമാക്കുന്നത്? ഒരു കാരണവശാലും കോപിക്കരുത് എന്നതിനർത്ഥമുണ്ടോ? വാസ്തവത്തിൽ യേശു പറയുന്നത് ഇപ്രകാരം അധർമ്മത്തിനെതിരെയുള്ള പ്രതികരണമല്ല കോപിക്കുക. ഇവിടെ കോപിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുത വെച്ചു പുലർത്തുക എന്നാണ് അർത്ഥം. ഒരാളെ വെറുക്കുക, വിരോധവും വിദ്വേഷവും വെച്ചു പുലർത്തുക, അത് കോപത്തിനും അപ്പുറത്താണ്. കോപിക്കുക എന്ന് വിവർത്തനം ചെയ്യുന്ന പദത്തിൻ്റെ ആഴമേറിയ അർത്ഥം അതാണ്. നീ നിൻ്റെ സഹോദരനോട് ശത്രുത വെച്ചു പുലർത്തരുത്, നീ അവനെ വെറുക്കരുത്, വെറുപ്പ് ഒരിക്കലും ഉണ്ടാവരുത്. യേശു ഫരിസേയരെ വെറുത്തതുകൊണ്ടല്ല, ക്രോധത്തോടെ നോക്കി, അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ സ്നേഹമാണ് ഇവർ ചെയ്യുന്ന തിന്മയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രേരകമായി തീരുന്നത്. കച്ചവടം ചെയ്തവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചാട്ടവാരെടുത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അത് അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്. ഫരിസേയരെ, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതമെന്ന് യേശു ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ അത് അവരെ വെറുത്തതുകൊണ്ടോ പുച്ഛത്തോടുകൂടി അവരെ വീക്ഷിച്ചതുകൊണ്ടോ അല്ല, അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. സ്നേഹിക്കുന്നവരാണ് കോപിക്കുക. മാതാപിതാക്കന്മാർ മക്കളോട്, സഹോദരങ്ങളോട് ഒക്കെ കോപിക്കേണ്ട ആവശ്യമുണ്ടാകും. കോപം തീർച്ചയായിട്ടും നല്ലൊരു ഗുണം തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ വേണം, എപ്പോൾ വേണം, എന്തുമാത്രം വേണം, ഇതൊക്കെയാണ് ആവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 4-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. 4-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യമാണത്. കോപിക്കാം, പക്ഷേ പാപം ചെയ്യരുത്. കോപം പലപ്പോഴും ആവശ്യമാണ്. അത് ദൈവം തന്നെ നൽകിയിരിക്കുന്നൊരു വികാരമാണ് കോപം. തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ മനുഷ്യന് ശക്തി നൽകുന്നത് കോപമാണ്. പലപ്പോഴും കോപിക്കാൻ നമ്മൾ മറന്നുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വേണ്ടാത്തിടത്ത് കോപിക്കും, വേണ്ടാത്ത രീതിയിലും. ആവശ്യമുള്ളിടത്ത് കോപിക്കാനോ പ്രതികരിക്കാനോ സാധിക്കാതെ പോകുന്നു. തിന്മ എത്ര ചെയ്താലും അതിനെതിരെ കണ്ണടയ്ക്കാനും നിസ്സംഗത ഭാവിച്ചു പോകാനും സാധിക്കുന്ന ആ ഒരു മനോഭാവത്തെയല്ല യേശു ഇവിടെ പറയുക. ശത്രുത വെച്ചു പുലർത്തരുത്, ആരെയും നിങ്ങൾ വെറുക്കരുത്. വെറുപ്പും ശത്രുതയും കോപത്തിൻ്റെ ഒരു പ്രകടനമാവാം, അത് തെറ്റായ പ്രകടനവുമാകാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനായിത്തീരും. സഹോദരനോട് എതിരെ വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, അതിനുശേഷം പിന്നീട് യേശു പറയുന്നുണ്ട്, ആരോടെങ്കിലും ആർക്കെങ്കിലും നിന്നോട് വെറുപ്പുണ്ട് എന്ന് നീ മനസ്സിലാക്കുകയാണെങ്കിൽ, നീ ബലിയർപ്പിക്കാൻ വരുന്ന വ്യക്തിയാണെങ്കിൽ ബലിവസ്തു ബലിപീഠത്തിൽ താഴെ വെച്ചതിന് ശേഷം പോയി സഹോദരനുമായി രമ്യതപ്പെടുക. അപ്പോൾ രമ്യതയില്ലാതെ ശത്രുത വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുക. അപ്പോൾ കൊല്ലുന്നതിൻ്റെ മറ്റൊരു ഭാവമാണ്. നീ ഒരുപക്ഷെ ശാരീരികമായ ഒരു വ്യക്തിയെ കൊല്ലുന്നില്ലായിരിക്കാം, പക്ഷേ ആ വ്യക്തി മരിച്ചു കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. കാരണം അതാണ് ശത്രുതയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും, ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. അതിനുവേണ്ടി നിന്നെ പ്രേരിപ്പിക്കുന്ന, ഒരുപക്ഷെ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന ഈ വിദ്വേഷവും വെറുപ്പും ശത്രുതയും അത് ഒരിക്കലും നന്മ ചെയ്യില്ല, അരുത്. 2-ാമത്തേത്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. യേശു തന്നെ വിളിച്ചിട്ടുണ്ട് ചിലരെ ഭോഷ എന്ന്. യേശു പറഞ്ഞ ഒരു ഉപമ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഒരു ധനവാന്റെ ഉപമ പറയുന്നുണ്ട്. 12-ാം അധ്യായം നമുക്കറിയാം, മുഴുവനും സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ദൈവപരിപാലനം ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു ഉപമ പറയുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ ഭോഷനായ ധനികൻ എന്നാണ് POC ബൈബിളിൽ ടൈറ്റിൽ തന്നെ കൊടുത്തിരുന്നത്. അപ്പോൾ ഭോഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ വലിയ മാരകമായ പാപമൊന്നുമല്ല. ഇവിടെ യേശു പറയുന്നു 12-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ ദൈവം പോലും ഉപയോഗിക്കുന്നൊരു പദമാണ് ഭോഷ എന്നതെങ്കിൽ എന്തുകൊണ്ട് യേശു ഇപ്രകാരം പറയുന്നു, ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും? ഇതും അർത്ഥ വ്യത്യാസമുണ്ട്. ഭോഷ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താ മനസ്സിലാക്കുക, എന്താ അർത്ഥമാക്കുക? അർത്ഥമാക്കുന്നത് വ്യക്തിയോടുള്ള പുച്ഛം, കണ്ടംപ്റ്റ് ഓഫ് പേഴ്സൺ. ഒരു മനുഷ്യനോട് അവജ്ഞയോടുകൂടി നിൽക്കുക, ആ ഒരു വ്യക്തിയെക്കുറിച്ച് പുച്ഛത്തോടുകൂടി സംസാരിക്കുക, ആ വ്യക്തിയെ യാതൊരാദരവും കൂടാതെ, ഒരു വ്യക്തിയോട് ആദരവൊന്നും കൂടാതെ പുച്ഛമായി സംസാരിക്കുന്നതിനെയാണ് അവൻ ഭോഷൻ. ഭോഷ എന്ന് വിളി ശത്രുതയുടെ അപ്പുറത്താണ്. ആദ്യത്തേത് ഒരു വ്യക്തി വിദ്വേഷമായിരുന്നു, 2-ാമത്തേത് വ്യക്തിയെ വെറുപ്പോടെ, അവജ്ഞയോടെ, പുച്ഛത്തോടുകൂടി നോക്കുക. ഈ മനുഷ്യ വ്യക്തിത്വം നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്നവനാണ്, ദൈവം തൻ്റെ മകനായി അഥവാ മകളായി പരിഗണിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ഒരു മകനെ, ദൈവത്തിനൊരു മകളെ അവജ്ഞയോടെ നോക്കാൻ എനിക്ക് അവകാശമില്ല. ഒരു മനുഷ്യനെയും നമ്മൾ അവജ്ഞയോടെ, പുച്ഛത്തോടെ നോക്കരുത്. ഒരുപക്ഷെ രോഗിയായിരിക്കാം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, ഭിക്ഷ യാചിച്ചു വരുന്നവനാവാം, അംഗവൈകല്യം സംഭവിച്ചവനാവാം, ബുദ്ധിമാന്ദ്യം സംഭവിച്ച വ്യക്തിയുമാവാം, എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ അവൻ യാതൊരു ബഹുമാനത്തിനും അർഹതയില്ലാത്തവനായി തോന്നിയേക്കാം. പക്ഷേ പുച്ഛത്തോടെ നോക്കാൻ, അവജ്ഞയോടെ നോക്കാൻ നമുക്ക് അവകാശമില്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ അവമാനിക്കുന്നവൻ ആ വ്യക്തിയെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് അവമാനിക്കുക എന്ന് ഓർക്കുക. മക്കളെ അവമാനിക്കുന്നവൻ പിതാക്കളെയും മാതാവിനെയുമാണ് അവമാനിക്കുക. ഞാൻ ഏതെങ്കിലും മനുഷ്യ വ്യക്തിയെ പുച്ഛത്തോടുകൂടി വീക്ഷിക്കുകയോ പരിഹസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നെങ്കിൽ ആ അവഹേളനവും പുച്ഛവും പരിഹാസവും എല്ലാം ചെന്നു പതിക്കുന്നത് ആ വ്യക്തിയെ അപ്രകാരം സൃഷ്ടിച്ച ദൈവത്തിൽ തന്നെയാണ്. അംഗവൈകല്യമുള്ള മനുഷ്യരെ പലപ്പോഴും നമ്മൾ പരിഹാസത്തോടുകൂടി വീക്ഷിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അരുതാത്ത വാക്കുകൾ അവർക്കെതിരെ പറയാറുണ്ട്. പക്ഷേ ആ പരിഹാസം തീർച്ചയായിട്ടും ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാവും. തമാശ പറയുന്നതല്ല ഉദ്ദേശിക്കുക, പക്ഷേ പലപ്പോഴും തമാശ അതിരുകൾ കടന്ന് മനുഷ്യനെ വലിയ വേദനയ്ക്ക് മുറിവിന് കാരണമാക്കി തീർക്കാറുണ്ട്. അതാണിവിടെ ഭോഷ എന്ന് പറയുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ, അത് സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പല്ല, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടെ നീ കുറ്റം വിധിക്കപ്പെടുകയും നീ നരകത്തിനിരയായി തീരുകയും ചെയ്യും, നീ ശിക്ഷിക്കപ്പെടും. അതാണ് യേശു പഠിപ്പിക്കുക. ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂന്നാമത്തേത് വിഡ്ഢി എന്ന് വിളിക്കുന്നവനാണ്. ഭോഷൻ എന്നും വിഡ്ഢി എന്നും പറയുന്നത് മലയാളത്തിൽ അർത്ഥവ്യത്യാസം കാര്യമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുക. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നാണ്. മറ്റുള്ള ഒരു വ്യക്തിക്കെതിരെ അന്യായമായ കുറ്റാരോപണങ്ങൾ നടത്തുക, കലുമ്നി, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തി ഒരു മനുഷ്യനെ വെറുപ്പിനും വിദ്വേഷത്തിനും ഇരയാക്കി തരിക, ദോഷപരമായ തെറ്റായ കുറ്റാരോപണങ്ങൾ വ്യക്തിക്കെതിരെ ഇല്ലാ വചനങ്ങൾ പറഞ്ഞു വരുത്തുക എന്ന് പറയും. ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള ആദരവ് മാന്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ നിലനിൽക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്ത്. സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ശ്രമിക്കുന്നതിന് പകരം മറ്റുള്ള വ്യക്തികളുടെ ഇല്ലാത്ത തെറ്റുകളും കുറ്റങ്ങളും എടുത്തു കാണിക്കാനും പറഞ്ഞു വരത്താനുമുള്ള ശ്രമം, മാധ്യമങ്ങളിലൂടെ അത് നിരത്തിവെക്കാനുള്ള വലിയ കുൽസിത ശ്രമങ്ങൾ അനേകരുടെ ആത്മഹത്യയ്ക്ക് പോലും കാരണമായി തീരുന്നുണ്ട് എന്ന് നമുക്കറിയാം. വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ ഇതാണ് അർത്ഥമാക്കുക. മറ്റൊരാളെ അവഹേളിക്കരുത്, മറ്റൊരാളെ സമൂഹത്തിന് മുമ്പിൽ നീ പരിഹാസ്യനായി ചിത്രീകരിക്കരുത്. എല്ലാ മനുഷ്യർക്കും ആദരവിനുള്ള അർഹതയുണ്ട്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവമാണ്. തെറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാകാം, അതിനെക്കുറിച്ച് യേശു പറയും, നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നതായി കണ്ടാൽ നീ എന്തു ചെയ്യണം? ആദ്യമേ പോയി ആ സഹോദരനോട് രഹസ്യമായി പറയുക, സഹോദര നീ ചെയ്യുന്നത് ശരിയല്ല, ഇത് തെറ്റാണ്. ആ സഹോദരനെ അവൻ ബോധ്യപ്പെടുത്തുക അവൻ തെറ്റിനെക്കുറിച്ച്. ആ തെറ്റിനെക്കുറിച്ച് അവൻ ബോധ്യമായി തിരുത്തുകയാണെങ്കിൽ നീ അവനെ രക്ഷിച്ചു കഴിഞ്ഞു. ഇനി നിന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ലേ, രണ്ടോ മൂന്നോ പേരെ കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവനെ ഉപദേശിക്കുക. അവരെയും നീ അവൻ മാനിക്കുന്നില്ലെങ്കിൽ സമൂഹത്തോട് പറയുക, സഭാ സമൂഹത്തോട്, അധികാരമുള്ളവരുടെ അടുക്കൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അധികാരികളെയും അവൻ മാനിക്കുന്നില്ലെങ്കിൽ അവനെ വിട്ടേക്കൂ, അവനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചേക്കൂ. നീ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ താറടിക്കാൻ പോകരുത്. ഒരു വ്യക്തിയെക്കുറിച്ചും ദോഷമായ കുറ്റാരോപണങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇത് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ പല മാധ്യമങ്ങൾക്കും എഴുതാനൊന്നുമില്ലാതായിത്തീരും. ഒരുപാട് പത്രങ്ങൾ ഇപ്രകാരമുള്ള സ്കാൻഡൽ സ്റ്റോറീസും കൊണ്ടാണല്ലോ കടന്നു വരിക. ഇതാണ് ചൂടൊപ്പം പോലെ വിറ്റഴിയുന്നത്. പട്ടണങ്ങളിൽ ബസ്സുകളിലും ബസ് സ്റ്റേഷനിലും ഒക്കെ വിളിച്ചു പറയുന്ന ചില ടൈറ്റിലുകളുണ്ടാവും, വലിയ വലിയ അപവാദ കേസുകൾ. രണ്ടു ദിവസം കഴിയുമ്പോൾ കേൾക്കുന്നു അതെല്ലാം തെറ്റായിരുന്നു, നുണയായിരുന്നുവെന്ന്. അത് വീണ്ടും പ്രചരണമായി തീർന്നു. അപ്പോൾ പത്രങ്ങളും മാസികകളും ഒക്കെ ചിലവാക്കാൻ, പ്രോഗ്രാമുകൾ വിജയിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഇപ്രകാരമുള്ള കുറ്റാരോപണങ്ങളാണ്. എത്രയോ എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങൾ, എത്രയോ സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ തന്നെ ഇപ്രകാരമുള്ള കുറ്റാരോപണങ്ങൾ വഴി നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ യേശു പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ: നീ കോപിക്കരുത്, നീ ഭോഷ എന്ന് വിളിക്കരുത്, വിഡ്ഢി എന്ന് വിളിക്കരുത്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്: നീ മനുഷ്യനെ മനുഷ്യനായി മാനിക്കണം. എല്ലാ മനുഷ്യർക്കും അർഹതയുണ്ട്. അല്പം ഒരു ബഹുമാന്യതയ്ക്ക് അംഗീകരിക്കപ്പെടാനായിട്ട് എത്ര ചെറിയവനാണെങ്കിലും എത്ര അംഗവൈകല്യം സംഭവിച്ചവനാണെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബഹുമാനം ആദരവ് അംഗീകരിക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഭിക്ഷയാചിച്ചു വരുന്നവനാണെങ്കിലും നിനക്ക് ഭിക്ഷ കൊടുക്കാൻ സാധ്യതയില്ലെങ്കിൽ, നിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ആ വ്യക്തിയെ മാനിക്കാതിരിക്കുക. നാട്ടിൽ പറയാറുണ്ട്, ധർമ്മം കൊടുത്തില്ലെങ്കിലും പട്ടിയെ അഴിച്ചു വിട്ട് കടിപ്പിക്കരുത്. നീ ഒരാളെ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവമാനിക്കാതിരിക്കുക. നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളാണ്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും കൊല്ലുന്നില്ല എന്ന് പറയും, പക്ഷേ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ എത്രയോ പേരെ കൊല ചെയ്യുന്നു. പലപ്പോഴും വലിയ കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്നത് ഇപ്രകാരമുള്ള കുറ്റാരോപണങ്ങളല്ലേ? ഇപ്രകാരമുള്ള നുണപ്രചരണങ്ങളല്ലേ, ഏഷണികളല്ലേ എത്രയോ കൊലപാതകങ്ങൾ. അത് വ്യക്തികളുടെ കൊലപാതകങ്ങൾ മാത്രമല്ല, സമൂഹങ്ങൾ തമ്മിൽ വലിയ വിദ്വേഷമുണ്ടാവാൻ, വർഗങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവാൻ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് കാരണമാവാൻ ഒക്കെ ഇപ്രകാരമുള്ള ഏഷണികളും ദോഷാരോപണങ്ങളും കാരണമായിത്തീരുന്നു. അതുകൊണ്ടാണ് യേശു പറയുക, കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ആഴങ്ങൾ ഇങ്ങനെയാണ്. മനുഷ്യനെ ബഹുമാനിക്കണം, ആദരിക്കണം, അവന് അർഹമായ ആദരവ് എല്ലാവരും കൊടുക്കണം. മാത്രമല്ല, വ്യക്തികളുടെ ജീവനെ നമ്മൾ അപകടത്തിൽപ്പെടുത്തരുത്. കൊല്ലരുത് എന്ന് പറയുമ്പോൾ കൊല്ലാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കരുത്. സംരക്ഷിക്കണം, സ്വന്തം ജീവൻ സംരക്ഷിക്കണം, മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മറ്റുള്ളവരുടെ ജീവനെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പ്രവർത്തന രീതികൾ, മൂല്യച്യുതി സംഭവിക്കുന്ന സ്വഭാവങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കണം. ഉദാഹരണത്തിന്, ഇന്ന് വളരെയേറെ പ്രചാരത്തിലിരിക്കുന്നതും ഒരുപാട് ആളുകൾ കാണുന്നതുമായ പ്രോഗ്രാം അക്രമങ്ങളെ ഒരു ആദർശവൽക്കരിക്കുന്ന ചിത്രങ്ങളാണ്. കൾട്ട് ഓഫ് വയലൻസ് എന്ന് പറയും. ഇടിയും തൊഴിയും കൊലപാതകവും വെടിവെപ്പുമൊക്കെയാണ് ഒത്തിരി ആകർഷകമായി തീരുക. എങ്ങനെയോ ഇപ്രകാരമുള്ള വയലൻസിനെ, അക്രമത്തെ ആദർശമായി ആദർശവൽക്കരിക്കുന്ന രീതിയിലുള്ള ഫിലിം പരിപാടികൾ വളരെയേറെ കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ കാണുന്ന വ്യക്തികൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്, മനുഷ്യൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. ഇപ്രകാരം ശക്തമായി ഇടിക്കാനും തൊഴിക്കാനും അടിച്ചു വീഴിക്കാനും വെടിവെക്കാനും ഒക്കെ സാധിക്കുന്നതിലാണ് എന്ന് തോന്നുന്നു. ഇങ്ങനെ അക്രമത്തെ ആദർശവൽക്കരിക്കുന്നതിലൂടെ അക്രമം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. ഇടികൊണ്ട് വീഴുന്നവൻ്റെ നിലവിളി കേൾക്കുമ്പോൾ ആർത്തട്ടഹസിക്കുന്നത് മാനുഷികമല്ല എന്നോർക്കുക, രാക്ഷസീയമോ പൈശാചികമോ ആണ്. പണ്ട് റോമക്കാരിത് ചെയ്യുമായിരുന്നു. റോമൻ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെയും മന്ദയുദ്ധക്കാരുടെയും ഒക്കെ കഥകൾ നമുക്കറിയാം. റോമക്കാർ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന വിനോദമാണ് ഇപ്രകാരമുള്ള ദ്വന്ദ്വ യുദ്ധങ്ങൾ. അത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെതിരെയായിരിക്കാം, ഒരു മനുഷ്യൻ ഒരു മൃഗത്തിനെതിരെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അനേകം മൃഗങ്ങൾക്കെതിരായി ആയിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, രക്തമൊഴുകുന്നത് കാണുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമായിരുന്നു റോമക്കാരുടേത്. നമുക്കറിയാം ഇന്ന് റോമ എവിടെ എത്തിയെന്ന്. ഈ അക്രമത്തിലേക്കുള്ള വാസന, അത് യുദ്ധവീര്യം വർദ്ധിപ്പിക്കാൻ, പടയാളികളുടെ ശൗര്യം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ശൗര്യം മനുഷ്യനെ കൊല്ലുന്നതിലൂടെയാണോ പ്രകടമാക്കുക? തിന്മയ്ക്കെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ സാധിക്കണം. പക്ഷേ പാവപ്പെട്ട അല്ലെങ്കിൽ കഴിവുള്ള കുറഞ്ഞ ഒരു മനുഷ്യനെ ഇടിച്ചു വീഴിക്കുന്നതിലൂടെ, അവനെ തല്ലിക്കൊല്ലുന്നതിലൂടെ എന്തോ മാന്യതയാണ് നേടുക. കഴിവ് ഉള്ളത്, കൈക്ക് ബലമുള്ളത് അവരനെ ഇടിച്ചു വീഴിക്കാനല്ലോ. ഇങ്ങനെ മനുഷ്യൻ മനുഷ്യനെതിരെ ചെയ്യുന്ന അക്രമത്തെയും ക്രൂരതകളെയും ഒക്കെ മനോഹരമെന്ന രീതിയിൽ അവതരിപ്പിച്ച് അത് തന്നെ ചിത്രങ്ങളിലൂടെ കൊണ്ടുവന്ന് അത് വിറ്റ് പണമാക്കുകയും ആ വിൽപ്പനയിലൂടെ അനേകരെ വീണ്ടും തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ ശ്രദ്ധിക്കണം, കൊലപാതകത്തിന് ഉത്തരവാദികളാണ്. ഈ അക്രമത്തെ ഒരു ആദർശമായി കണ്ട് പഠിച്ചു വരുന്ന സമൂഹത്തിൽ, നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ തോക്കും വാങ്ങി സ്കൂളിൽ ചെല്ലുകയും സഹപാഠികളെ, സതീർത്ഥരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിക്കാറുണ്ട് സമൂഹം. എന്തേ ഈ 10 വയസ്സുകാരൻ തോക്കുമായി സ്കൂളിൽ പോയി വെടിവെച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ കാരാട്ടെ പ്രയോഗമായിരിക്കും പലരുടെയും. 6 വയസ്സുകാരൻ 4 വയസ്സുള്ള പെങ്ങളെ അടിച്ചു കൊന്ന കഥ അടുത്ത കാലത്ത് പത്രത്തിൽ വായിക്കാനിടയായി. ഏതോ സിനിമയിൽ കണ്ടതാണ്. സിനിമയിൽ കണ്ട കാരട്ടെ പ്രയോഗം കുഞ്ഞുപെങ്ങളുടെ മേൽ പ്രയോഗിച്ചു, ചത്തുപോയ സന്തോഷമായി. പിന്നീടാണ് മനസ്സിലായത് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര മോശമായൊരു കാര്യമാണെന്ന്. ഇങ്ങനെ ആദർശവൽക്കരിക്കപ്പെടുന്ന വയലൻസ്, അക്രമം, അതും നമ്മൾ ഓർക്കണം, ഈ പ്രമാണത്തിലൂടെ നിരോധിക്കപ്പെടുകയാണ്. നീ കൊല്ലരുത് മാത്രമല്ല, കൊല്ലുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്, അതൊരു മാന്യതയായി പരിഗണിക്കരുത്. ഒറ്റ ഇടിക്ക് ഒരാളെ വീഴിക്കാൻ സാധിക്കുന്നതാണല്ലോ നോക്കൗട്ട് എന്ന് പറയുക, ബോക്സിങ്ങിൽ. അത് ചത്തുപോയാലും കുഴപ്പമില്ല, അത്രേ. നിയമപ്രകാരം നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ ഇടിക്കാവൂ എന്നേ ഉള്ളൂ. പക്ഷേ ഇടി കൊണ്ട് ബോധം കെട്ട് വീഴുകയോ ചത്തുപോവുകയോ തലച്ചോറിളകി ആൾ മരിക്കുകയോ ചെയ്താലും കുഴപ്പമില്ല, അവൻ ചാമ്പ്യനായിത്തീരും. ഇത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും, നേരിട്ടും ടെലിവിഷനിലൂടെയും. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലിട്ട് ഒരാളെ ഇടിച്ചു കൊല്ലുന്നതും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. എവിടെ പോകുന്നു കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും? അപ്പോൾ കൊല്ലരുത് എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം കൊല്ലുന്നു മാത്രമല്ല, കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കുന്നതും അതിനുവേണ്ടി മനുഷ്യ മനസ്സുകളെ രൂപപ്പെടുത്തുന്നതും ഒക്കെ നിഷേധിക്കപ്പെടുന്ന നിഷിദ്ധമായ കാര്യങ്ങളാണ്. കൊല്ലരുത് എന്ന് പറയുന്ന ദൈവം തന്നെയാണ് ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുക. ഇവിടെ സ്വയ രക്ഷയെക്കുറിച്ചുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. യുദ്ധങ്ങൾ ഉദാഹരണത്തിന്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നതാണ് യുദ്ധത്തിൽ. യുദ്ധത്തെ ന്യായീകരിക്കാൻ സാധിക്കുമോ? യുദ്ധത്തെ അംഗീകരിക്കാൻ സാധിക്കുമോ? അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ കത്തോലിക്കാ സഭ തന്നെ എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്ക് ആത്മീയ സേവനം അനുഷ്ഠിക്കാനായി പുരോഹിതന്മാർ നിശ്ചയിക്കുന്നു? ഇവിടെ യേശുവിൻ്റെ പ്രബോധനവും അതിന് ആനുകാലികമായ വ്യാഖ്യാനവും നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. യേശു പഠിപ്പിക്കും, ഒരു ചികട് തടിക്കുന്നവന് മറു ചികട് കൂടി കാണിച്ചു കൊടുക്കുക, ദുഷ്ടനെ എതിർത്തു നിൽക്കരുത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ അങ്കി വാങ്ങാൻ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നവൻ പുറംകുപ്പായം കൂടി കൊടുത്തേക്കുക. അങ്കി വില കുറഞ്ഞതാണ്, പുറംകുപ്പായം അല്പം കൂടി വില കൂടിയതാണ്. അപ്പോഴേ ചെറുത്തു നിൽക്കാതിരിക്കാനാണ് യേശു ആവശ്യപ്പെടുക. അതോടൊപ്പം സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നിന്റെ സുരക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അപ്പോഴതാണ് സഭ യേശുവിൻ്റെ പ്രബോധനങ്ങളെ ആനുകാലികമായ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ ജീവൻ സംരക്ഷിക്കാൻ, ജീവനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ, അപകടങ്ങളിൽ സംരക്ഷണം നൽകാൻ ഉള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് പഠിപ്പിക്കുക. സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ശത്രുവിനെ എതിർത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ശത്രു കൊല്ലപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊലപാതകമായിട്ട് കണക്കാക്കാനാവില്ല എന്നാണ് പറയുക. സ്വയരക്ഷയ്ക്ക് വേണ്ടി അടിക്കുന്നവനെ തടുക്കുമ്പോൾ ആ തടുക്കപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ താഴെ വീഴുകയോ മരിച്ചു പോയോ എന്ന് വരാം. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിലുണ്ടാവും. അപ്പോഴിങ്ങനെ അന്യായമായ രീതിയിൽ ആക്രമിക്കാൻ വരുന്ന വ്യക്തിയെ ചെറുത്തു നിൽക്കാനുള്ള ഉത്തരവാദിത്വം, കടമ എല്ലാവർക്കുമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അധികാരികൾക്ക് ആ രാജ്യത്തെ ഉള്ള എല്ലാവർക്കും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ മൊത്തമായ സംരക്ഷണത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് യുദ്ധത്തെ ന്യായീകരിക്കുക. പക്ഷേ എന്തുമാത്രമാവാം, ഏതെല്ലാം സാഹചര്യത്തിലാണ് യുദ്ധം ന്യായീകരിക്കപ്പെടാവുന്നത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ശരിയാണോ? ശത്രു കടന്നു വന്ന് രാജ്യം മുഴുവനും നശിപ്പിക്കുകയും കീഴടക്കുകയും അവിടെയുള്ളവരെ കൊല്ലുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പണ്ടൊരു കഴുതയുടെ കഥ കേട്ടതോർക്കുകയാണ്. കഴുതയോട് യജമാൻ പറഞ്ഞു, എടാ കഴുത വേഗം ഓടിക്കുകയോ, ശത്രുക്കളെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. കഴുത ചോദിച്ചാലേ, ഞാനെന്തിനാണ് ഓടുന്നത്? നീ ഓടിയില്ലെങ്കിൽ നിന്നെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോകും. ശത്രുക്കൾ പിടിച്ചാൽ എന്താ സംഭവിക്കുക? അവരെന്നെ കൊല്ലും. എന്നെയോ? കഴുത ചോദിച്ചു. നിന്നെ അവർ വീണ്ടും അടിമയാക്കും, നീ ചൂണ്ടെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? കഴുത ഇപ്പോഴേ ചൂണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുതുകത്ത് നിങ്ങളിരുന്നാലും വേറൊരാടുന്നാലും എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് കഴുത ഓടാൻ തയ്യാറായില്ല, യജമാൻ തന്നെ ഓടേണ്ടി വന്നു ഇത് പറയാറുണ്ട്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണേണ്ടി വരും. എന്താണ് നമ്മൾ ഈ യുദ്ധം കൊണ്ട് അർത്ഥമാക്കുക? അധികാരം മാറ്റാൻ വേണ്ടിയാണോ, അതോ എല്ലാവർക്കും സംരക്ഷണം നൽകാൻ വേണ്ടിയാണോ? കഴുതയുടെ പുറത്ത് വേറൊരു യജമാനൻ വന്നാലും കഴുത കഴുതയായിട്ട് തന്നെ തുടരും. പക്ഷേ നാശമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെറുത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ, സമൂഹത്തിൻ്റെ മേൽ ഉത്തരവാദിത്വമുള്ളവർ, ആ സമൂഹത്തിന് സംരക്ഷണം നൽകാൻ കടപ്പെട്ടവർ തീർച്ചയായിട്ടും തിന്മയ്ക്കെതിരെ ചെറുത്തു നിൽക്കാനുള്ള ആ കടപ്പാടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ യുദ്ധത്തെ ന്യായീകരിക്കാൻ സാധിക്കും, ന്യായീകരിക്കും. പക്ഷേ മൂന്ന് നാല് പ്രധാന ക്ലോസുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ചും സഭയുടെ പ്രബോധനത്തിൽ. മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ യുദ്ധം അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സമാധാനപരമായി ഈ വ്യക്തിയെ അല്ലെങ്കിൽ സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പായി ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റെല്ലാ മാർഗങ്ങളും പരീക്ഷിച്ച് പരിശോധിച്ച് പരാജയപ്പെടുമ്പോൾ മാത്രമേ യുദ്ധം അംഗീകരിക്കാവൂ. രണ്ട്, ഈ ചെറുത്തു നിൽക്കാൻ വേണ്ടി മാത്രമായിരിക്കണം കടന്നാക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയാവരുത്. മൂന്ന്, ഉപയോഗിക്കുന്ന ഫോഴ്സ് പ്രൊപ്പോർഷണറ്റ് ആയിരിക്കണം, ആനുപാതികമായിരിക്കണം. കൊതുകിനെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കാറില്ല എന്ന് പറയാറുണ്ട്. കോഴിയെ കൊല്ലാനായിട്ട് വെടിവെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ യുദ്ധം അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിൽ അതിരുകടന്ന ശക്തിപ്രയോഗം തീർച്ചയായിട്ടും തെറ്റായിരിക്കും. വലിയ ഒരു സൂപ്പർ പവർ ചെറിയ ഒരു രാജ്യത്തിന് നേരെ ആറ്റം ബോംബുമായി കടന്നു ചെല്ലുന്നത് സ്വയരക്ഷയ്ക്കാണെന്ന് പറയാനാവില്ല. അവസാനമായിട്ട്, ഈ യുദ്ധത്തിലൂടെ കൂടുതൽ നന്മയെ കൈവരൂ. യുദ്ധം നാശനഷ്ടങ്ങൾ ഉളവാക്കുന്നുണ്ടെങ്കിലും തിന്മയല്ല നന്മയായിരിക്കും അതിലൂടെ വരുന്നത്, ജയിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ യുദ്ധം ന്യായീകരിക്കാനാവും, അതും അവസാനത്തെ കഴിയുന്ന നിലയിൽ. അവിടെയും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ യേശു പറയുക, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനത്തിന് വേണ്ടിയുള്ള വഴികളാണ് തേടേണ്ടത്. ലോക സമാധാനത്തിന് വേണ്ടി ലോകശക്തികളെല്ലാം ഇത് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം യുദ്ധത്തിന് ഒരുങ്ങുന്നുമുണ്ട്. റോമക്കാർ പറയുമായിരുന്നു, നീ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. അത് തിരുത്തിക്കൊണ്ട് പാച്ചമൻ തേറീസ് എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോളുടെ ജോൺ 23-ാം അവൻ മാർപ്പാപ്പായും പോപ്പുലോരും പ്രോഗ്രസിയോ എന്ന ചാക്രിക ലേഖനത്തിൽ പോൾ 6-ാം മാർപ്പാപ്പായും പറഞ്ഞു വെച്ചു, നീ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ സമാധാനത്തിന് ഒരുങ്ങുക, സമാധാനം ആഗ്രഹിക്കുന്നതിൽ യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് ആയുധങ്ങൾ സജ്ജീകരിച്ച് വെച്ച് ഒരു ശക്തി പ്രകടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർ തന്നെ ആക്രമിക്കാതിരിക്കും. അപ്പോൾ ആക്രമണത്തിനുള്ള അവസരം ഒഴിവാക്കാൻ വേണ്ടി ആയുധം സജ്ജീകരിക്കുക. ആ ഒരു പോളിസി ഇന്ന് അനേകം രാഷ്ട്രങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ എന്തുമാത്രം ആയുധമാണ് ആവശ്യം, ഇവിടെയും പ്രൊപ്പോർഷൻ്റെ പ്രശ്നമുണ്ട്. അതിൽ കടന്ന ആയുധ സംഭരണങ്ങളും പലപ്പോഴും നാശത്തിലേക്കായിരിക്കും നയിക്കുക. അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ചില വശങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നമ്മൾ അടുത്ത തവണ ഇത് വീണ്ടും തുടരുന്നതാവും. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിക്കാം. സ്നേഹനിധിയായ ദൈവമേ, 5-ാം പ്രമാണത്തിൻ്റെ ആഴമേറിയ മാനങ്ങൾ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു. എല്ലാ മനുഷ്യർക്കും ആദരവും ബഹുമാനവും അർഹിക്കുന്നുവെന്നും ആരെയും അവജ്ഞയോടെ പുച്ഛത്തോടെ വീക്ഷിക്കരുത് നിങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം എല്ലാ മനുഷ്യരിലും കാണാനും എല്ലാവരെയും ആദരിക്കാനും അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.